Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Jeevan, ഇവിടെ ഇരുന്ന് ഭൗതികമായി സങ്കല്പിച്ച സൂര്യനിലും ദിലോകത്തിലൊന്നും എത്തിച്ചേരുന്നില്ല. പക്ഷേ ആ ദേവതാഭാവനയിൽ അവിടെ എത്തിച്ചേരുന്നു. അത് മരണശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോഴും എത്തിച്ചേരുന്നു. ആ ബന്ധം ഉണ്ടാവും. ചാന്ദ്രം കാര്യം ആരഭന്തേ, അവിടെ ചന്ദ്രസംബന്ധിയായ കാര്യങ്ങളുണ്ടാകുന്നു എന്നാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോഴും ആകാശത്ത് കാണുന്ന തിളങ്ങുന്ന സാധനമല്ല, ദേവതയാണ്. ദേവതാ ലോകമാണ് ചന്ദ്രലോകം എന്ന് പറയും. അത് സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. രണ്ടർത്ഥത്തിലും വേദത്തിൽ പറയും. കാണുന്ന ആദിത്യനെ പറയാറുണ്ട് സ്ഥൂലമായി, ചന്ദ്രനെ പറയാറുണ്ട് ഭൂമി പൃഥ്വി എന്ന് പറയാറുണ്ട്. പക്ഷെ ദേവതാരൂപത്തിനും പറയും. ഇവിടെ ആ ദേവതാ ലോകത്തെയാണ് പറയുന്നത്. അവിടെ ചെന്ന് സോമോ രാജ എന്ന് വെച്ചാൽ ചന്ദ്രനാകുന്നു എന്നല്ല, എന്നാണ് പറയുന്നത്. ചാന്ദ്രം, ചന്ദ്രസംബന്ധിയായ, ചന്ദ്രലോക സംബന്ധിയായ കാര്യം, അവന്റെ കർമ്മത്തിന്റെ ഫലം അവിടെ ഉണ്ടാകുന്നു. ജീവൻ അവിടെ എത്തിച്ചേരുന്നു. ഫലരൂപം അഗ്നിഹോത്ര അഹുത്യോഹോ, അഗ്നിഹോത്ര ആഹൂതിയുടെ ഫലമായ കാര്യം അവിടെ സംഭവിക്കുന്നു. മരണശേഷം സ്ഥൂല ശരീരത്തിന്റെ ആ തടസ്സം മാറിയിട്ട് പൂർണ്ണമായും അവൻ അവിടെ എത്തിച്ചേരുന്നു. അതിനു മുമ്പാണെങ്കിലോ ഭാവനയിലൂടെ അവൻ ആ ബന്ധമുണ്ടാകും. സൂര്യലോകമോ ചന്ദ്രലോകമോ, സൂര്യലോകത്തിന് ബ്രഹ്മലോകം സത്യലോകം എന്നെല്ലാം പറയുന്നു, ചന്ദ്രലോകത്തെ പിതൃലോകം എന്നെല്ലാം പറയുന്നു. അപ്പം മരണശേഷം ഈ ശരീരബന്ധം വിട്ടിട്ട് ആ ജീവൻ ഈ ദേവതാഭാവത്തോട് താതാന്യം പ്രാപിച്ചു. അതിന് സഹായിക്കുന്നതാണ് ഇതല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, ആ അഗ്നിഹോത്രത്തിന്റെ സമിത്വം, അഗ്നിയും ജ്വാലയും ധൂമവും തീപ്പൊരിയും പിന്നെ ആ യജമാനന്റെ ശ്രദ്ധയും എല്ലാം സഹായിക്കുന്നു. അതുപോലെ ഈ ഭാവനയിൽ ആ ജീവന്റെ ആധ്യാത്മിക ഭാവങ്ങളും ഈ ആദി ദൈവിക ഭാവങ്ങളും എല്ലാം അവനെ സഹായിക്കുന്നു. അപ്പോ അവിടെ ഫലമുണ്ടാകുന്നു. യജമാനശ്ച തത്കർത്താരഹ ആഹൂതിമയാഹ, യജമാനൻ അഗ്നിഹോത്ര കർത്താവ് അവൻ ആഹൂതിമയനായിത്തീരുന്നു. അത് നേരത്തെ പറഞ്ഞത് ആ ജീവൻ ശ്രദ്ധാസമവായിത്തീരുന്നു, അപ്സമവായിത്തീരുന്നു പറഞ്ഞാൽ അവന്റെ സംസ്കാരമായി മാറുന്നു, അധിഷ്ഠമായി മാറുന്നു. അതുവരെ ഇല്ലാതിരുന്ന വൈദികമായ അധിഷ്ഠം, സംസ്കാരം, അതാണ് ശ്രദ്ധ അപ്സമവായന. അതിന് ശ്രദ്ധയും അവന്റെ കർമ്മവും, കർമ്മത്തെ കർമ്മത്തിന്റെ പരിണാമത്തിനോട് അപ്പെന്ന് പറയുന്നു. സൂക്ഷ്മഭൂതങ്ങളും നേരത്തെ അധിഷ്ഠമെന്ന് പറഞ്ഞു. ആഹൂതിമയ അത് വിശദീകരിക്കും. ആഹൂതിഭാവന ഭാവിതാഹ, ആഹൂതിഭാവന കൊണ്ട് സംസ്കരിക്കപ്പെട്ടവനായി ആ യജമാനൻ. ആ സംസ്കാരം എന്ന് പറയുന്നത് യജമാനന് വിശേഷമായൊരു ഗുണം വരും. അതെന്താണ്? അവന്റെ ആധ്യാത്മിക ഭാവങ്ങൾക്ക് ഈ ആദി ദൈവിക ഭാവങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വരും. അല്ലെ, ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ആദിത്യനെ കാണുന്ന സൂര്യൻ തന്നെയാണ് ഈ ചക്ഷുലടിക്കുന്ന സൂര്യൻ. ഈ രണ്ട് ഭാവങ്ങളെ അവിടെ ഒന്നിപ്പിക്കുകയാണ്. അത് വാസ്തവത്തിൽ സംഭവിക്കുന്നു. ആഹൂതി രൂപേണ കർമ്മണ ആകൃഷ്ട, ആഹൂതിയാകുന്ന ആ കർമ്മം സംസ്കാര രൂപത്തിൽ അവനെ അങ്ങോട്ട് വലിക്കുന്നു. ആകൃഷ്ട അവനെ ആകർഷിക്കുന്നു. എവിടത്തേക്ക്? ആ ജീവനെ അങ്ങ് ചന്ദ്രലോകത്തിലേക്കോ സത്യലോകത്തിലേക്കോ ഒക്കെ വലിച്ചുകൊണ്ടുപോകുന്നു. ഇവിടുന്ന് റോക്കറ്റ് ഇടും പോലെ അവൻ പോകുന്നു. നാകൃഷ്ട അത് വലിച്ചുകൊണ്ട് പോകും. അതിന് ശക്തി ഇതിനുണ്ട്, ഈ കർമ്മത്തിനും ആ ഭാവനയ്ക്കും ഉണ്ടാവുന്നു. ശ്രദ്ധ സൗവായുനഹോ ദ്വിലോകമനുപ്രവിശ്യ, നേരെ ദ്വിലോകത്തിലെത്തിച്ചേരുന്നു. ഈ സംസ്കാരത്തോടുകൂടി ഇവനായി സോമഭൂതാഭവന്തി, സോമഭൂതനായിത്തീരുന്നു, ചന്ദ്രലോകവാസിയായിത്തീരുന്നു. തസ്സ്വരൂപ എന്ന് പറയുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഈ സോമഭൂതൻ ചന്ദ്രനാകുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ജീവൻ ഇവിടെ പാർത്ഥിവമായിരിക്കുന്നു. ഈ ഭൂമിലോകം, ഇവിടുത്തെ മനസ്സും ഇവിടുത്തെ ശരീരവും ഇവിടുത്തെ ഭാവനകളുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭാവന ചെയ്ത ചന്ദ്രലോകവും സൂര്യലോകവും ഒന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പറയുന്ന എന്താണ്, തസ്സ്വരൂപ. ആ ചന്ദ്രലോകത്തിന് ചില വിശേഷതകളൊക്കെ ഉണ്ട്. അതിവിടുത്തെ ഈ ലോകത്തിന്റെ ഭൗതിക ലോകത്തിന്റെ വിശേഷതകളില്ലാതെ സൂക്ഷ്മമാണ്. അതിന് സമമായിത്തീരുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് സമമായിത്തീരുന്നു. ഈ പാർത്ഥിവ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അവിടേക്ക് ചെല്ലുമ്പോഴോ ഈ സ്ഥൂലഭാവങ്ങളെല്ലാം വിട്ടിട്ട് അതിസൂക്ഷ്മമായ തസ്സ്വരൂപ അവിടേക്ക് പറ്റിയ രൂപത്തിലാകുന്നു. ഇനി മുമ്പ് വരും, ഇനി വരുമ്പോൾ ഭാഷകാലം പറയും, ഈ ജീവൻ ചന്ദ്രലോകത്തിൽ പോയി അവിടെ അവിടുത്തെ വിശിഷ്ടമായ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് പറയുന്നു. തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന അനുഭവങ്ങളാണെന്നുണ്ട്, പോയി തന്നെ അനുഭവിക്കും. പക്ഷെ അതെങ്ങനെ അനുഭവിക്കും? ഇതുകൊണ്ട് പറ്റും, ഈ പാർത്ഥിവ ശരീരം കൊണ്ട് പറ്റില്ല. അവിടെ അതിനു പറ്റിയ ശരീരത്തെ സ്വീകരിക്കുന്നു, അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നു. അതെന്നെ ഇനി വിശദീകരിക്കും, അത് സംഭവിക്കുന്നു എന്നാണ് ഈ പറയുന്ന അഗ്നിഹോത്ര ഭാവനയുടെ ഫലമായിട്ട്. അപ്പോ എങ്ങനെ ഭാവന ചെയ്യുന്നു അതുപോലെ സംഭവിക്കുന്നു. ഇവിടെ ഭാവന ചെയ്യാൻ പറയുന്നത് ആ ഭാവനയെ, ആ ഭാവനയുടെ ഫലമുണ്ടാകുന്ന ജീവന്റെ ഗതിയെ, ആ ഗതിയുടെ ഫലമായുണ്ടാകുന്ന ഫലത്തെ എത്തിച്ചേരുന്ന മൂന്നിനെയും കാണിക്കണം. ഈ ഭാവനയും തിരിച്ചുള്ള വരവിനെയും കാണിക്കുന്നുണ്ട് അവന്റെ ഭാവനയ്ക്കനുസരിച്ച്, എങ്ങനെ അവന് തിരിച്ചു വരാതും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ കർമ്മത്തിനനുസരിച്ച് എങ്ങനെ തിരിച്ചു വരാം അതും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് രഹസ്യവിദ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നിസ്സാരമായ കാര്യമാണ്. അഗ്നി ശ്രദ്ധയെ ഹോമിക്കുന്നു. പക്ഷെ നമ്മുടെ സ്ഥൂലബുദ്ധിക്കും മനസ്സിലാക്കാൻ വയ്യാത്ത വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാവന ഫലത്തെ കൊടുക്കുന്നത്, ജീവനെ സോമലോകത്തിൽ വരെ എത്തിക്കുന്നത്. നമ്മുടെ മുഖ്യമായി പറയുന്ന എന്താണ്, അത്രത്തു അഹോതി പരിണാമയോ പഞ്ചാഗ്നി സംബന്ധക്രമേണ പ്രാധാന്യേന വിവക്ഷിത ഉപാസനാർത്ഥമാനാഗതി. ഇവിടെ ഇപ്പോൾ ഉപാസനയിൽ പറയുന്നു, ഗതിയെ വിശേഷിച്ച് പറയുന്നു, ഇതിനും അതിന്റെ സൂചനയുണ്ട്. പക്ഷെ മുഖ്യമായി പറയുന്നത് എന്താണ്, ഇവിടെ ബാഹ്യമായി ഈ അഗ്നിയിലേക്ക്, സ്ഥൂലമായ അഗ്നിയിലേക്ക് അർപ്പിക്കുന്ന അഹവിസ് ആഹൂതി, ഇതെങ്ങനെ ഈ ജീവനെ ചന്ദ്രലോകത്തിൽ അല്ലെങ്കിൽ സൂര്യലോകത്തിൽ എത്തിക്കുന്നു, അക്കാര്യമാണ് പറയുന്നത്. താം തു അവിദുഷാം ധൂമാതിക്രമേണ ഉത്തരത്ര ഭക്ഷി വിദുഷം ച ഉത്തര വിദ്യാകൃത. അതിൽ അവിദുഷ ഇനി വേറെ കൂട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം വിദ്യ, ജ്ഞാനം, വിദ്വാൻ എന്നെല്ലാം പറയുന്നിടത്ത് ഉപാസന നിർത്തമാണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പമില്ല. ഇത് മലയാളത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളവർക്ക് മിക്കവാറും എല്ലാവരും തന്നെ ഈ ഉപാസന മലയാളത്തിൽ, ഇംഗ്ലീഷിൽ ജ്ഞാനം, ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാതെ ജ്ഞാനം എന്നതിന് അർത്ഥം എഴുതിയിരിക്കുക, ബാഹാശക്കുഴപ്പമില്ല. ജ്ഞാനം കൊണ്ട് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുമോ, വായിക്കുന്നവരുടെയൊക്കെ മനസ്സിൽ ചിന്ത വരും. ജ്ഞാനത്തിൽ ചന്ദ്രലോകത്ത് പോകുമോ, സൂര്യലോകത്തിൽ പോകുമോ, ജ്ഞാനത്തിൽ എന്താണോ ഫലം എന്നെല്ലാം ഉള്ള ആശയക്കുഴപ്പം വ്യാഖ്യാനങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിൽ വരും. ഈ പ്രകടനത്തിൽ സർവത്ര വിദ്വാനെന്നോ വിദ്യയെന്നോ ജ്ഞാനമെന്നോ പറഞ്ഞാലും എല്ലാത്തിനും അർത്ഥം ഉപാസന ഭാവന. ഒരു ഭാവന, ദൃഢമായ ഭാവന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏകത്വജ്ഞാനമല്ല ഇവിടെ പറയും. അതിനെ കുറിച്ച് അടുത്ത് പറയും. ഭക്ഷ്യത്തിൽ തന്നെ എന്ന് പറയും. പക്ഷെ വ്യാഖ്യാനം എഴുതുന്നവരിതൊന്നും ശ്രദ്ധിക്കാറില്ല. വ്യാഖ്യാനം എഴുതി പ്രശസ്തി നേടണം, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഭാഷകാരനെല്ലാം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഉപാസന, എന്താണ് ജ്ഞാനം, പിന്നെ മറ്റൊന്നുകൂടി. ഉപാസന എന്ന് പറയുമ്പോൾ എന്തോ ഒരു മോശമായ കാര്യമാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ശ്രേഷ്ഠമായ കാര്യമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. അതും അബദ്ധമാണ്. അങ്ങനെ ഇവിടെ ശ്രുതി പറയുന്നുണ്ട്, ഉപാസന എന്ന് പറയുന്നത് മോശമായൊരു കാര്യമല്ല. ജ്ഞാനത്തെ അപേക്ഷിച്ചത് മോശമാണതുകൊണ്ട് നമുക്ക് ഉപാസന വേണ്ട, ജ്ഞാനം മതി എന്നല്ല ശ്രുതി പറയുന്നു. ഉപാസനയും ശ്രേഷ്ഠമാണ്, വിശേഷിച്ച് ഇവിടെ പറയുന്ന ഉപാസന. അത് ജ്ഞാനത്തെപ്പോലെ തന്നെ ശ്രേഷ്ഠമാണ്. അതിന് അധികാരിയായവന് അത് ഫലം ചെയ്യും. അപ്പൊ വൈദികമായ കർമ്മങ്ങളിൽ പിൽക്കാലത്ത് കർമ്മങ്ങൾക്ക് പ്രാധാന്യം വന്നു. ഈ ഉപാസനകളെല്ലാം ഉപേക്ഷിച്ചു ഇന്നും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ഉപാസന ഭാഗത്തേക്ക് അവഗണിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുറകെ പോകുന്നവർ ഇതൊക്കെ അവഗണിക്കുന്നു. അവരും കരുതുന്ന ഈ ഉപാസനയൊക്കെ അബദ്ധമാണ്. പിൽക്കാലത്ത് വൈദികകാലത്തിന് ശേഷം രൂപപ്പെട്ടു വന്ന ധ്യാനങ്ങളും ധ്യാന സമ്പ്രദായങ്ങൾക്കും എല്ലാ അടിസ്ഥാനം ഈ വേദത്തിൽ പറയുന്ന ഉപാസനയാണ്. മറ്റു തരത്തിലുള്ള ധ്യാന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നവർ ഇതിനെ ഉപേക്ഷിക്കുന്നു. ഒന്നിതിനെ കുറിച്ച് അറിയുന്നില്ല, അതാണ് പ്രധാനമായ കാരണം. മറ്റൊന്ന് താൻ എന്താണോ അറിഞ്ഞ അതാണ് പരമം ശ്രേഷ്ഠമെന്ന് കരുതുന്നു. ഇതാണ് രണ്ട് ദോഷം. ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണോ ശ്രേഷ്ഠം അത് നമ്മൾ അറിയുന്നു. എന്നുവെച്ചാൽ വൈദികമായ ഉപാസന എന്നും അറിയുന്നതിനുള്ള അവസരമുണ്ട്, ഇന്നാർക്ക് അനുഷ്ഠിക്കാനും പറ്റുന്നു. മറ്റൊന്ന് നമ്മൾ എന്താണോ അറിഞ്ഞ അതിൽ സംതൃപ്തരാകുന്നു. ഇതാണ് ശ്രേഷ്ഠം, ഇതിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇന്നത്ത പ്രചാരമായി. ഇത്ര ഉപാസന സമ്പ്രദായങ്ങൾ എല്ലാം ഇല്ലാതായി പോയി. ആൾക്കാരെല്ലാം പോകുന്ന തത്വജ്ഞാനത്തിന്റെ പറയുകയാണ്. അതവനോട്ട് ഗുണം ചെയ്യുന്നില്ല എന്നുള്ള അവൻ അതിന് അധികാരിയല്ല. തത്വജ്ഞാനത്തിന്റെ അധികാരികൾ ദുർലഭമാണ്. അവനതിന് വൃഥാ പരിശ്രമിക്കുന്നു. അതിനപേക്ഷിച്ച് കൂടുതൽ അധികാരിത്വം ഉള്ളത് ഉപാസനയ്ക്കാണ്. പക്ഷെ അതിനെ ഉപേക്ഷിക്കുന്നു, വിടുന്നു. ഇതൊരു ഭാവന, അഗ്നി ഭാവന. അതുപോലെ ഓരോ ഭാവനകളെ, അഞ്ച് ഭാവനകളെ കുറിച്ചുകൂടെ ഗുരുതമൻ ഉപദേശിക്കുന്നു. ഇത് പല ഭാഗത്തും ആവർത്തിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ബൃഹദാരണ്യത്തിലും എല്ലാം ഇത് ആവർത്തിക്കുന്നു. പരോപനിഷത് ഭാവങ്ങൾ അടുത്ത് പറയുന്നു, പർജന്യോ ഭാവ ഗോതമാഗ്നി അല്ലയോ ഗോതമ. പർജന്യമാണ് അഗ്നി, ബാക്കിയെല്ലാം സാറിന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാലമാണ്. വായു സമിത്താണ്, ധൂമം വിദ്യുത് അഭ്രം മേഘം ധൂമമാണ്, വിദ്യുത് മിന്നൽ അർച്ചയാണ്, ഇടി അങ്കാരമാണ്, ഇടി ഇടിവട്ടം. ഹ്രാദനയോ ആ മുഴക്കം, അതതിന്റെ വിസ്ഫുലിംഗങ്ങളാണ്. തസ്മിൻ ഏതസ്മിൻ അഗ്നുദേവ സോമ രാജാനം ജുഹോതി, അതിൽ സോമത്തെ ആഹൂതിയായി അർപ്പിക്കുന്നു, അതിൽ നിന്ന് വർഷമുണ്ടാകുന്നു. അടുത്തതുപോലെ അങ്ങനെയാണ് പൃഥിവി, ഇത് പ്രപഞ്ചത്തിൽ സർവത്തിനും ഈ അഗ്നിഹോത്ര കൽപ്പന. ഋഷിമാരതിനൊരു ക്രമം ഉണ്ടാക്കി, അത് നമുക്ക് പറയാം വൈദികമായ ക്രമം. എവിടെയെങ്കിലും എന്തെങ്കിലും ഭാവന ചെയ്യേണ്ടതാകത്തു. ആ വൈദികമായ ക്രമം എന്തുകൊണ്ട് ഇതിൽ തന്നെ എന്ന് ചോദിക്കാം. ലോകത്തിനെ അഗ്നിയായി ഭാവിക്കുന്നു, പർജന്യത്തെ അഗ്നിയായി ഭാവിക്കുന്നു, പൃഥ്വിയെ അഗ്നിയായി ഭാവിക്കുന്നു, വേറെ എന്തിനെ എന്തുകൊണ്ടായിക്കൂടാ. അത് ആർഷക്രമം, ശ്രുതിക്രമം അതാണ്. അങ്ങനെ ഒരു ക്രമത്തെ ഋഷിമാർ ആവിഷ്കരിച്ചാണ് ഇത്തരത്തിൽ ഭാവന ചെയ്യുക. പൃഥ്വിയാകുന്ന അഗ്നിയിൽ വർഷത്തെ ഹോമിക്കുന്നു, പുരുഷനാകുന്ന അഗ്നി അതിൽ അന്നത്തെ ഹോമിക്കുന്നു. അതറിയാമല്ലോ, പൃഥ്വി വർഷത്തെ ഹോമിക്കുന്നു, അപ്പൊ അതിൽ നിന്ന് അന്നമുണ്ടാകും, ആ അന്നത്തെ പുരുഷനിൽ ഹോമിക്കും. ഇതാണ് ജീവന്റെ ഗതി. ജീവന്റെ ഗതിയെ മാറ്റാൻ ഒക്കത്തില്ല. ജീവൻ എവിടെ പോയാലും ശരി, എന്റെ ഗതി ഇങ്ങനെയാണ്. ഇനി വേറൊരു ഗതിയെ കുറിച്ച് പറയും, ഗായസോ മരിയസോ ഇവിടെ തന്നെ ജനിച്ചും മരിച്ചും പോകുന്ന ഒരു ഗതി. അത് സാധാരണ ജീവന്മാർ. ഉപാസകൻ അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഗതിയാണ്. ആത്യന്തികമായ അതും സംസാരമാണെങ്കിലും ഇവിടെ ജനിച്ച് മരിക്കുന്നതിനപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ ഭാവന, ആ ഗതിയെ കൂടി ഉൾക്കൊള്ളുന്ന ഭാവന, ലോകത്തിൽ നിന്ന് പർജന്യത്തിലൂടെ, വർഷത്തിലൂടെ, അന്നത്തിലൂടെ പുരുഷൻ, പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ, പുരുഷന്റെ രേതോരൂപത്തിൽ ആ ജീവനും പ്രവേശിക്കുന്നു. തസ്മിന്നേവ തസ്മിന്നേതസ്മിൻ അഗ്നുദേവ രേതോ ജുഹോതി തസ്യാഹുതേർ ഗർഭസംഭവതി. അവിടെ ജീവൻ ജനിക്കുന്നു. ഇതിതു പഞ്ചമ്യാഹോതു ആപഹ പുരുഷ വചസോ ഭവന്തി. നേരത്തെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ ആപഹ എന്ന് വെച്ചാൽ ജലമെന്നർത്ഥം, അല്ലെങ്കിൽ ജലമയമായ വസ്തുക്കൾ, അതെങ്ങനെ പുരുഷനാകുന്നു? ഇവിടെ പുരുഷനെന്ന് പറയുന്നത് ആ ജനിക്കുന്നവനെയാണ് പുരുഷനെന്ന് പറയുന്നത്. എങ്ങനെ ഈ പുരുഷനുണ്ടായി എന്നാ, എങ്ങനെ യജമാനനുണ്ടായി? ഈ യജമാനൻ പുരുഷനാകുന്നു, പുരുഷൻ യജമാനായി മാറുന്നു. ഇവിടെ ഇരുന്നവൻ അഗ്നിഹോത്രം ചെയ്യുന്നു, അതിന്റെ ഫലമായി അവൻ എവിടേക്ക് പോകുന്നു, തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ പുരുഷനായി. ആ പുരുഷൻ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? അഗ്നിഹോത്രം ചെയ്യുന്നു. അപ്പൊ അവൻ യജമാനാകുന്നു. വീണ്ടും അവൻ അവന്റെ ആ കർമ്മ സംസ്കാരം അനുസരിച്ച് വീണ്ടും മാതാവിന്റെ ഉദരത്തിലൂടെ വീണ്ടും പുരുഷനായി വരുന്നു. ഇതിങ്ങനെ ആവർത്തിക്കുന്നു. സജാതോ യാവതാവിഷം ജീവതി. അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ്സുള്ളതുവരെ ജീവിക്കുന്നു, മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലോ ഇതോ അഗ്നയ ഏവ ഹരന്തി. അവനെ അവൻ ഉപാസിക്കുന്ന അഗ്നി തന്നെ അവനെ നയിക്കുന്നു. എങ്ങനെ അഗ്നി നയിക്കുന്നു? അതാണ് ആദ്യം വിശദീകരിച്ചത്. അവൻ ഭാവന ചെയ്യുന്ന അഗ്നികൾ അവനെ നയിക്കുന്നു ദേവതാരൂപത്തിൽ. അവൻ ആഹൂതി അർപ്പിക്കുന്ന അഗ്നി ആ ആഹൂതിയെ പരിണമിപ്പിച്ച് അവനോട് ചേർക്കുന്നു, ശ്രദ്ധ മറ്റവരോട് ചേർക്കുന്നു. അവന്റെ ആധ്യാത്മിക ഭാവത്തിലേക്ക് ഇതിനെല്ലാം സംസ്കാര രൂപത്തിൽ ചേർക്കുന്നു, എന്നിട്ട് അവനെ നയിക്കുന്നു. യഥാ സംഭൂതോ ഭവതി. അങ്ങനെ അവൻ വീണ്ടും പുരുഷനായി മാറുന്നു. ഇത് ജീവന്റെ ഗതിയാണ്. പക്ഷെ ഇത് ഊർധ്വഗതി എന്ന് പറയും. ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെ ഭാഷകാരൻ ഇനിയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതങ്ങ് വിട്ടത്. അതൊക്കെ സാധാരണ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തെയും ഈ ജീവന്റെ പ്രവൃത്തിയെയും ഇതെല്ലാം അഗ്നിഹോത്രമാണ്. പ്രപഞ്ചത്തിന്റെ ഈ നാനാഭാവങ്ങൾ, ജീവന് പ്രകടമായിരിക്കുന്ന ഭാവങ്ങൾ, ഇതെല്ലാം അഗ്നിഹോത്രത്തിന്റെ ഭാവമാണ്. ജീവന്റെ പ്രവൃത്തിയിൽ ഏറ്റവും മുഖ്യമായ പ്രവൃത്തി എന്താണ്? സൃഷ്ടി തന്നെയാണ്. അസൃഷ്ടിയും ഒരു അഗ്നിഹോത്രമാണ് അവിടെ, അതിനെ അങ്ങനെ പ്രത്യേകിക്കുന്നു. കർമ്മവും അഗ്നിഹോത്രമാണ്. അഗ്നിഹോത്രം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു കർമ്മമല്ല, അഗ്നിയിൽ അവിസർപ്പിക്കുന്ന ഒരു കർമ്മം മാത്രമല്ല. ഈ സൃഷ്ടി പ്രക്രിയയും ഒരു അഗ്നിഹോത്രമാണ്. എന്തുകൊണ്ട് അതിലൂടെ ജന്മം സംഭവിക്കുന്നു. ഇതെല്ലാം എന്താണ്? അവന്റെ ഉപാസനയാണ്, യജമാനന്റെ ഉപാസന. തദ്യേ ഇത്ഥം വിദഹു, അടുത്ത് പറയുന്നു, ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, അതിന് ഭാഷകാരം പറയുന്നു, വേദയതിതോ അധിപ്രജാ പ്രേന്ദിത്യയം പ്രശ്ന പ്രത്യുപസ്ഥിതോ അപാകർത്തവ്യതയ തത്ര ലോകം പ്രതി ഉത്ഥിതാനാം അധികൃതാനാം ഗൃഹമേധിനാം യേ ഇത്ഥം ഏവം യഥോക്തം പഞ്ചാഗ്നി ദർശനം ദുലോകാദി അഗ്നിഭ്യോ വയം ക്രമേണ ജാത അഗ്നിസ്വരൂപാഃ പഞ്ചാഗ്നി ആത്മാനഃ ഇത്യവും വിദുർ ജാനേയുഃ. ഈ പഞ്ചാഗ്നിയെ ഭാവന ചെയ്യുന്നവൻ പഞ്ചാഗ്നിയായി തന്നെ മാറുന്നു. ദുലോകത്തിലെത്തുന്നു, പർജന്യത്തിലെത്തുന്നു, വർഷമാകുന്നു, എല്ലാത്തിനോടും അവൻ താതാത്മ്യം പ്രാപിക്കുന്നുണ്ട്. ഇവിടെ യജമാനം എങ്ങനെയാണോ ഈ സ്ഥൂലമായ ഈ ഉപാധിയോട്, ശരീരമാകുന്ന ഉപാധിയോട് താതാത്മ്യത്തെ പ്രാപിച്ചിരിക്കുന്നത്, അവൻ ഈ സമഷ്ടിയോടും താതാത്മ്യത്തെ പ്രാപിക്കുന്നു. ഭാവന കൊണ്ടത് സാധിക്കും. അതാണ് അഗ്നിസ്വരൂപ, അഗ്നി താതാത്മ്യത്തെ പ്രാപിക്കുന്നു. സ്വരൂപം അല്ലെങ്കിൽ സ്വരൂപം രണ്ടു തരത്തിലും പറയും. അല്ലെ, അവൻ ചന്ദ്രനായി തീരുന്നു എന്ന് വെച്ചാൽ ആ ചന്ദ്ര ലോകത്തിൽ യുക്തമായ രീതിയിൽ അവൻ മാറുന്നു. ഇത്യേവം വിദുർ ജാനേഹു, ആരാണ് അധികൃതാനാം ഗ്രഹമേധിന, ഇതിന് അധികാരികളായിരിക്കുന്ന ഗ്രഹസ്ഥന്മാർ, അവരെ കുറിച്ച് പറയുന്നു. ഈ പറഞ്ഞ പഞ്ചാഗ്നി വിദ്യയുടെ ഉപാസന ഗ്രഹസ്ഥന്മാർക്കാണ് ഭാഷകാലം. അപ്പോൾ ബ്രഹ്മചാരികൾ, വാനപ്രസ്ഥന്മാർ, പരിവ്രാജകന്മാർ, അവരൊക്കെ അവരുടെ കാര്യം ഇനി ചർച്ച ചെയ്യും. ഭാഷകാരൻ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും അവരുടെയൊക്കെ അവസ്ഥ എന്താണ്. ആദ്യം ഗ്രഹസ്ഥന്റെ കാര്യം എടുക്കുകയാണ്. തദ്യേ ഇത്ഥം വിദുഹു, ആരാണോ ഇങ്ങനെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥന്മാര്. നമുക്കറിയാം അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നത് ഗൃഹസ്ഥനാണ്. അന്ത്യേഷ്ടി കർമ്മം അത് ഗൃഹസ്ഥനാണ്, സന്യാസിക്കല്ല. ഇതെല്ലാം അവന് വേണ്ടിയിട്ടാണ്, കാരണം അഗ്നികളാണ് അവനെ നയിക്കുന്നതെന്ന് പറഞ്ഞു. സന്യാസിയെ അഗ്നികർമ്മം ചെയ്യാറില്ല, അത് വൈദികമായി ശാസ്ത്രീയമായി. അല്ലാതെ ഇപ്പൊ ആൾക്കാർ ചുടുന്നുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട് സന്യാസി, അത് വൈദികമല്ല ശാസ്ത്രീയമല്ല. ആർക്കും എന്തും ചെയ്യാം, വേണമെങ്കിൽ മുറിച്ച് ഫ്രിഡ്ജി വയ്ക്കാം, അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇവിടെ പറയുന്നത് ശാസ്ത്രീയമായി ചെയ്യുമ്പോൾ അഗ്നികർമ്മം ഗൃഹസ്ഥനെ പാടും, അഗ്നി ദഹിപ്പിക്കുക എന്ന് പറയുന്നു. സന്യാസിക്ക് അത് പാടില്ല. എന്തുകൊണ്ടത് പാടില്ല? വൈദിക രീതി അനുസരിച്ച് പറയുന്നു. ഇന്ന് ആരെങ്കിലും ആരെങ്കിലും ദഹിപ്പിക്കുന്നെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കാരണം അവനാണ് അഗ്നി ഉപാസിക്കുന്നത്, ജീവിതകാലം മുഴുവൻ അഗ്നി ഉപാസിക്കുന്നത്. അപ്പൊ ആ അഗ്നിയെ കൊണ്ടാണ് അവനെ ദഹിപ്പിക്കേണ്ടത്. ഇന്നത്തെ പോലെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ലേ അഗ്നി. അവൻ അഗ്നി ഉപാസിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപയോഗിച്ചു അതെല്ലാം കുടിച്ച് അവനെ ദഹിപ്പിക്കുന്നു. അഗ്നി തന്നെയാണ് അവനെ നയിക്കുന്നത്. എങ്ങനെയാ അത്? അവൻ ദഹിച്ചു പോയി, അഗ്നി അണഞ്ഞുപോയി, പിന്നെ എങ്ങനെയാ അവനെ നയിക്കുന്നത്? അവിടെ അഗ്നി എന്ന് പറയുന്ന എന്താണ്? അത് അതിന്റെ അതിദൈവിക ഭാവങ്ങളാണ് അവനെ നയിക്കുന്നത്. അതുകൊണ്ട് അന്ത്യേഷ്ടി എന്ന് പറയുന്ന കർമ്മം സന്യാസിക്കല്ല, അഗ്രഹസ്ഥനേ ഉള്ളൂ. അത് അഗ്നിഹോത്രത്തിൽ തുടങ്ങി അന്ത്യേഷ്ടിയിൽ അവസാനിക്കുകയാണ് ആ അഗ്നിബന്ധം ഗ്രഹസ്ഥന്റെ. പഴയ കാര്യം, പഴയകാലത്തെ കാര്യം പറയുന്നു. അതുകൊണ്ട് കഥം അവഗമ്യത യുദ്ധം വിദുരിതി ഗൃഹസ്ഥായി വെച്ചത് നാന്യേതി, ഇതെല്ലാം ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ് എന്നെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു? എന്തുകൊണ്ട് വാനപ്രസ്ഥൻ ബ്രഹ്മചാരി, ബ്രഹ്മചാരി രണ്ടുപേരും കൊക്കുറവാണ്, നൈഷ്ഠിക വാനപ്രസ്ഥൻ. ഇവിടെ പരിപ്രാജകന്മാരെ പല പല ഗണത്തിൽപ്പെടും, പലതരത്തിലുള്ള പരിപ്രാജകന്മാരെ കുറിച്ച് പറയും. ഇവരെല്ലാം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? കേവലം ഗൃഹസ്ഥന് വേണ്ടി എന്തുകൊണ്ട് പറഞ്ഞു? അത് ഈ അഗ്നിബന്ധമുള്ളത് കൊണ്ട്, ഗൃഹസ്ഥനാണതുള്ളത്. അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചു പോകണം, ഗാർഹസ്ഥത്തെ ഉപേക്ഷിച്ച് നേരെ പോകണം, വനത്തിലേക്ക് പോകണം, വനപ്രസ്ഥൻ, അല്ലെങ്കിൽ അവിടെ നിന്നും വിട്ട് പരിപ്രാജനം, പരിപ്രജാജൻ, അങ്ങനെ ആകുക. അവിടേക്കൊക്കെ അവരൊക്കെ എവിടെ പോകുന്നു, ഏത് ലോകത്ത് പോകുന്നു, അതിനെല്ലാം ഭാഷ്യകാരൻ വളരെ ശാസ്ത്രീയമായി യുക്തമായി വിശദീകരിക്കും. ഗൃഹസ്ഥാനാം ഏതു അനിത്ഥം വിധ കേവല ഇഷ്ട പൂർത്ത ദത്ത പരാഹസ്തേ ധൂമാദിന ചന്ദ്രം ഗച്ഛന്തി വക്ഷ്യതി. ഇനി പറയാൻ പോകുന്നതിനെ കുറിച്ചൊരു സൂചന കൊടുക്കുകയാണ്. ഗൃഹസ്ഥൻ തന്നെ കേവല ഇഷ്ട പൂർത്ത ദത്ത, അതിനായി ഇനി വിശദീകരിക്കും. ഇഷ്ടകർമ്മം അഗ്നി ഹോത്രവും മറ്റും പൂർത്തകർമ്മം അതൊക്കെ പഴയകാലത്ത് ചെയ്തിരുന്നതാണ്. മറ്റ് സത്പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അഗ്നിഹോത്രം ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണ്. ദേവാലയങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ സ്മൃതികളിൽ പറയുന്നതാണ്. ആരാമങ്ങൾ ഉണ്ടാക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടി, കിണറുകൾ കുഴിപ്പിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുന്നത് പൂർത്ത കർമ്മങ്ങൾ. ദത്തം അന്നദാനം ചെയ്യുക, സേവ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദത്തം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥന്മാര് അനിത്തം വിധ എന്ന് വെച്ചാൽ ഉപാസനയില്ലാതെ സൽപ്രവൃത്തിയോ ചെയ്യുന്നു, ചെയ്യുന്നത് പ്രവൃത്തി ദോഷമെന്നല്ല പറയുന്നത്, ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നല്ലതാണ്, പക്ഷെ ഉപാസനയില്ല, ഭാവന സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ധൂമാതിന ധൂമമാർഗത്തിലൂടെ, അഗീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, അവിടെ എന്താണ് സത്കർമ്മം, എന്താണ് കർമ്മയോഗം എന്നുള്ളതൊക്കെ അവിടെ ചർച്ച ചെയ്തതാണ്. ചന്ദ്രം ഗച്ഛന്തി, ഒരു ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു, പിതൃലോകത്തെ പ്രാപിക്കുന്നു, സംസാരഗതിയാണ് അവർക്ക്, തിരിച്ചു വരുന്നു. തൽക്കാലം ഉയർന്ന നിലയിലെത്തും, പക്ഷെ തിരിച്ചു വരേണ്ടി വരുന്നു. ഇത് വൈദികമായ സിദ്ധാന്തമാണ്, ഇതെല്ലാം ഗീതയിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഭാവനയെക്കുറിച്ച് പറയുന്നു, ഉപാസന. അതുണ്ടെങ്കിൽ സൂര്യലോകത്തിൽ പോകുന്നു. അപ്പൊ ഗൃഹസ്ഥന്മാരുടെ രണ്ടു കൂട്ടരാണ്, ഒന്ന് കേവല കർമ്മം ചെയ്യുന്നവർ, വേറൊരുത്തർ ഈ ഉപാസന ചെയ്യുന്നുണ്ട്. കേവലകർമ്മികൾക്ക് സംസാരം, ചന്ദ്രലോകത്തിൽ പോയി തിരിച്ചു വരുന്നു. ഉപാസകന്മാർ കൽപ്പാന്തം വരെ അവിടെ കഴിയും. രണ്ടു കൂട്ടരെ കുറിച്ചും പറയുന്നു. അതിൽ തിരിച്ചു വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. ഇവിടെ ഭാഷകാലം തിരിച്ചു വരുന്നവരെ കുറിച്ച് പറയുന്നു.